എല്ലാവർക്കും സുപ്രഭാതം.
It's good to come together at a time like this. You know, whatever the situation, it would have been best if we had met together in the church, but when we don't have, we thank God for technology that enables us to meet like this.
നമ്മളെല്ലാവരും കണ്ടുമുട്ടിയത് വളരെ നല്ലത്. ഇന്ന് ഈ ഒരു സമയത്തിന്റെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജികൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സഭയിൽ ഒരുമിച്ച് കൂടിയേനെ. ഇന്ന് ഈ ടെക്നോളജികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൂടുന്നു.
And these are not easy times. These are difficult times you're going through because of the particular situation we are going through.
ഇത് വളരെ ഒരു നല്ലൊരു സമയമല്ല, കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറിയ ഒരു സമയമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
uncertain and difficult times.
വളരെ അനിശ്ചിതത്വം നിറഞ്ഞതായിട്ടുള്ളതും പ്രയാസം നിറഞ്ഞതുമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്.
And in this time, we different people face this time in different ways.
ഈ ഒരു സമയത്ത് പല ആളുകളും ഇതിനെ നേരിടുന്നത് പല രീതിയിലാണ്.
And today I'm just going to speak a thought on the meditation on our reactions to difficult times.
ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ഒരു ചിന്ത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ പ്രതികരണങ്ങൾ ഈ ഒരു പ്രയാസ കാലഘട്ടം വരുമ്പോൾ നമ്മളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്.
How do we respond? How does the world want us to respond when we're going through difficult times?
നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ ദൈവവചനം എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്ന് പറയുന്നു, അതിനെ പറ്റിയിട്ടാണ്.
You see, as we look around, you know, there are a lot of people who speak differently about in a time like this.
നമ്മൾ നമ്മളെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും ഈ ഒരു സാഹചര്യത്തെ പല രീതിയിൽ പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും.
Some people talk like, you know, it is the end immediately because vaccine has come, so get ready, the end is here.
പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊരു അവസാനത്തിലേക്ക് എത്തുകയാണ്, നമ്മളുടെ ഒരു നമ്മളുടെ വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു അവസാനത്തിലേക്ക് എത്തുകയാണെന്ന് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
Well, we always need to be ready for the coming of the Lord because the Lord said, you don't know when I am coming, so we have to be ready.
ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ സത്യത്തിൽ തയ്യാറായിരിക്കണം, കാരണം നമുക്ക് അറിയില്ല ദൈവം എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും തയ്യാറായിട്ടിരിക്കണം.
But in the scriptures we find people facing difficult times right through the scriptures we find people facing difficult times.
ദൈവവചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവനും കാണുവാൻ സാധിക്കുന്നത് ആളുകൾ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നത് നമുക്ക് ദൈവവചനത്തിൽ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്നു.
We can see that, you know, the right through people are facing opposition. People who walk with God faced opposition.
ദൈവവചനത്തിന്റെ തുടക്കം മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തോടൊപ്പം നടന്ന വ്യക്തികൾ അവരുടേതായിട്ടുള്ള എതിർപ്പുകൾ അത് നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു.
They faced sicknesses.
അവർ പല രോഗങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു.
They suffered a lot.
അവർ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നു.
The people of Israel were in bondage to slavery.
ഇസ്രായേലിലുള്ള ആളുകൾ അടിമത്തത്തിന് കീഴിലായിരുന്നു.
They went into exile to Babylon.
അവർ ബാബിലോൺ എന്ന് പറയുന്ന നാട്ടിലേക്ക് നാടുകടത്തപ്പെടുകയുണ്ടായി.
And I want to remind all of us that in following Jesus there is a cost.
ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, യേശുവിനെ പിൻഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരുന്നു.
He is to become our life. And we are not called to live the life in the way we desire, but we are called to honor Jesus above everything else.
നമ്മൾ യേശുവിനെ പിൻഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ജീവിക്കുവാനല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്നതിനും ആ ഒരു രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്.
And we also need to realize that we are called to live by the Spirit of the living God. We are not called to live based on our desires.
നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട്, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ മുമ്പോട്ട് പോകാനാണ്, നമ്മളുടെ ഇഷ്ടങ്ങളുടെ ആ ഒരു രീതിയിൽ പോകുവാനല്ല.
When we look through the scriptures again, we see people like Abel, who was killed by his own brother because Abel was righteous.
നമ്മൾ ദൈവവചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആബേൽ തന്റെ സഹോദരനാൽ കൊല്ലപ്പെട്ടു, കാരണം ആബേൽ നീതി പ്രവർത്തിച്ചു, അതുകൊണ്ട് ആബേൽ കൊല്ലപ്പെട്ടു.
We look at Noah. He said he was a preacher of righteousness and he was tormented. You know, Noah.
നോഹയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നീതിയുടെ ഒരു പ്രവാചകൻ പ്രസംഗകൻ എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും നേരിട്ടു.
Look at Joseph. He went through, because he stood for truth, he went through a lot of difficulties.
യോസേഫിന്റെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു.
We see the same in the life of Job.
നമ്മൾ ഇതേ കാര്യങ്ങൾ യോബിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്.
Many prophets in the Old Testament, because they spoke the truth, they had to go through a lot of difficulties.
പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന പല പ്രവാചകന്മാരെ പറ്റിയിട്ട് നമ്മൾ കാണുന്നുണ്ട്, കാരണം അവർ സത്യത്തെ പറ്റി ആ ഒരു പ്രയാസകാലം കാലഘട്ടത്തിൽ സംസാരിച്ചു.
And we also see that some prophets, when they were going through difficult times, they suffered a lot because they did not say what people wanted them to hear.
അതുപോലെ തന്നെ നമ്മൾ കാണുന്നതുകൊണ്ട് പല പ്രവാചകന്മാരും കഷ്ടങ്ങൾ അനുഭവിച്ചു. അവർ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ആഗ്രഹിച്ച കാര്യങ്ങളല്ല അവർ സംസാരിച്ചത്, അതുകൊണ്ട് അവർ കഷ്ടങ്ങൾ അനുഭവിച്ചു.
When we look at the book of Hebrews and 1 Peter and Revelation, we find that these are books that are written to people who are going through difficulties.
നമ്മൾ വേദപുസ്തകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം, ഒന്ന് പത്രോസ്, വെളിപാടിന്റെ പുസ്തകം, ഈ പുസ്തകങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം എഴുതപ്പെട്ടത് തന്നെ ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു.
So I just want to remind us, it's not very popular to talk about facing difficulties.
ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രയാസകാര്യങ്ങളെ പറ്റി പറയുന്നത് അത് വളരെ പ്രചാരണമുള്ള ഒരു കാര്യമല്ലായിരുന്നു.
When we're going through difficulties, usually I and you, all of us, we want to receive comfort.
ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ഒരു ആശ്വാസം ലഭിക്കണം എന്നുള്ളതാണ്.
We want encouragement, we want strengthening.
നമുക്കൊരു പ്രോത്സാഹനം വേണ്ടതായിട്ടുണ്ട്, നമ്മൾക്കൊരു ശക്തിപ്പെടലിന്റെ ആവശ്യമുണ്ട്.
I still remember, Pastor Vinod, that I went to Kandamal around 10-12 years back.
ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും പാസ്റ്റർ വിനോദും കണ്ടമാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കടന്നു പോവുകയുണ്ടായി.
And the people there had gone through a lot of difficulties.
അവിടെയുള്ള ജനം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരായിരുന്നു.
They lost their homes were burnt, many were killed.
അവർ അവരുടെ വീടുകൾ നഷ്ടമാവുകയുണ്ടായി, പല ആളുകളും കൊല്ലപ്പെടുകയുണ്ടായി.
And it was during that time Vinod and I went to Kandamal.
ഈ ഒരു സമയത്താണ് പാസ്റ്റർ വിനോദും ഞാനും അവിടേക്ക് കടന്നു ചെല്ലുന്നത്.
And when both of us shared the word with those believers, we didn't actually bring just a comforting word, but we actually ask them to look at what God was telling them to do at this time.
ഞങ്ങൾ അവിടെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് ആശ്വാസം നൽകുന്നതായിട്ടുള്ള ഒരു വചനമല്ല ഞങ്ങൾ അവിടെ പറഞ്ഞത്. ഞങ്ങൾ അവരോട് പ്രസംഗിച്ചതായിട്ടുള്ള കാര്യം, ദൈവം എന്താണ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് അവരോട് സംസാരിക്കുന്നത്.
When you're going through difficult times, what is God revealing about your heart? What is God telling about the deeper things of God?
നമ്മളൊരു പ്രയാസ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ദൈവം എന്താണ് നമ്മളുടെ ഹൃദയത്തോട് ഇടപെടുന്നത്, ദൈവം എന്താണ് ദൈവത്തിൻ്റെതായിട്ടുള്ള ആഴമുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്.
സോ even though we have certain desires of what God should speak to us, God may have quite different things to tell us.
ഒരുപക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളായിരിക്കും, വ്യത്യസ്തമായ കാര്യങ്ങളാവാം.
Sometimes in our tough times, God may be telling us, my son, my daughter, I want you to grow through this tough situation.
ഒരു പക്ഷേ പ്രയാസമുള്ള കാര്യം ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ നീ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാകാം.
I want you to persevere. I want you to not give up. I want you to move into the next level in which I have a plan to take you into.
വിട്ടു കൊടുക്കാതെ സഹിഷ്ണുതയോടെ അടുത്തൊരു തലത്തിലേക്ക് നീ മുന്നേറണം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നീ എത്തിച്ചേരണം എന്നാകാം ദൈവം നമ്മളോട് സംസാരിക്കുന്നത്.
In the scriptures we are told that certain people are babies, young people.
ദൈവവചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ പറ്റി ആളുകളെ പറ്റി പറയുന്നത് ചിലർ ശിശുക്കളാണെന്ന് പറയുന്നു, ചിലർ ചെറുപ്പക്കാരാണെന്നുള്ള രീതിയിൽ പറയുന്നു.
And some are older people.
മറ്റു ചിലർ മുതിർന്നവരാണെന്നും പറയുന്നു.
Now this is not talking about age, but this is talking about how much we have grown in the Lord.
ഇത് ഒരു നമ്മളുടെ പ്രായത്തെ പറ്റിയല്ല പറയുന്നത്, ഇത് നമ്മൾ ദൈവത്തിൽ എത്ര വളർന്നു എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്.
Moving on from elementary things to maturity.
ലഘുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു പൂർണ്ണത എത്തിയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ?
Moving from being a child to being an adult.
ശിശുവായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഒരു മുതിർന്ന ആളിലേക്ക് എത്തുന്നുണ്ടോ?
Now when we get to a job or you go to a place which you are working newly in a place.
നമ്മൾ പുതിയതായിട്ട് ഒരു ജോലിക്ക് ചെല്ലുന്ന ഒരു സ്ഥലത്ത്
If the people love you, they tend to be very easy with you at the beginning.
അവിടെയുള്ള ആളുകൾ നമ്മൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ അവർ നമ്മളോട് എല്ലാം നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്.
But as the days go by, you know, you will not receive that same tenderness because they expect you to be a person who is received, who has become responsible, takes on the job and moves on.
പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മറ്റുള്ളവർ നമ്മളോട് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കത്തില്ല പെരുമാറുന്നത്. അവർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടും അവർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുകയും അതുകൊണ്ട് നമ്മൾ അതിൽ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് ആഗ്രഹിക്കുന്നത്.
As the children grow up, this is the same attitude we have even in our homes.
നമ്മളുടെ വീടുകളിൽ നമ്മൾ കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് അവർ വളർന്നു വരുമ്പോഴും നമ്മൾ ഇതേ ഒരു മനോഭാവമാണ് നമ്മൾ നോക്കുന്നത്.
When they are young, we are very soft with them. Our parents are very kind to us. But as we grow up, we have to take on responsibilities and we have to face the hard times.
നമ്മൾ ശിശുവായിരുന്ന സമയത്ത് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോട് വളരെ കരുണയോടെയും ചെറുതായിട്ടും എല്ലാം കരുതുന്ന രീതിയിൽ പെരുമാറും. പക്ഷെ നമ്മൾ വളർന്നു വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്.
When we look at society, we know that the older ones among us, when we were growing up, our parents had a very matter-of-fact attitude towards us. When you're going through, they would tell us, you know, this is what we are. And we learn to live with hard work and we learn to live not pleasing ourselves.
പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അന്നത്തെ കുട്ടികളെ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് നിങ്ങളും കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം, അല്ലാതെ ഒരു എല്ലാം എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു.
There's no pain, there is no gain, people in the world tell us.
ലോകത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു നേട്ടം ഉണ്ടാകില്ല, ലാഭം ഉണ്ടാകില്ല.
But the world has sold us a different lifestyle today with the advertising and the marketing and all of it.
ഇന്ന് ലോകം നമ്മളെ പല പല പരസ്യങ്ങളും പല പല തന്ത്രങ്ങളും ഉപയോഗിച്ച് അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റുകയാണ്.
Our pleasures, our comforts and taking life easy seems to be the thing that is sold to people.
നമ്മളുടേതായിട്ടുള്ള സുഖങ്ങൾ, നമ്മളുടേതായിട്ടുള്ള ആശ്വാസങ്ങൾ, അതാകുന്നു ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യം എന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്നു.
And sadly, this type of a message has infiltrated into the church.
ദുഃഖകരമായ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതേപോലുള്ള സന്ദേശങ്ങൾ ഈ കാലത്തിൽ സഭകളിലും കേറിയിട്ടുണ്ട്.
we need to come back to the scriptures, and we're going to look at the scriptures and see that there are godly attitudes we need to have when we're going through difficult times. It's not a time of, oh, I don't like the difficult times, I want to escape. No, we need to understand that there is a godly attitude God wants us. And that is the only way we can build up the next generations of those who walk with God.
ഇപ്പോൾ നമ്മൾ ദൈവവചനത്തിലേക്ക് നോക്കിയാൻ പോവുകയാണ്. ദൈവവചനത്തിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്? നമ്മളുടെ മനോഭാവങ്ങൾ എങ്ങനെയായിരിക്കണം? നമ്മൾ എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
In 1 Peter 1 verse 6 to 7.
ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ.
We find that, you know, Peter tells us that the times of difficulties are making something very precious for us.
പത്രോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രയാസകരമായ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ അമൂല്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ്.
You see, the one Peter, you know, 6 and 7, verse 6, first John. And it says manifold temptation, but they were going through persecution at this time.
ഇവിടെ വചനത്തിൽ പറയുന്നത് അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ പ്രയാസകരകരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അവർ ദൈവത്തിന്റെ വചനത്തിലൂടെ ഉള്ള ആ ഒരു എതിർപ്പിലൂടെയാണ് കടന്നു പോയത്.
Next verse 7. You see, they were going through trials, but Peter is saying that as they go through trials, something much more precious than gold that perisheth was being, you know, formed in them through the life of Jesus that's got to work in us.
അവരിവിടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള പരിശോധനകൾ നേടുന്നുണ്ട്. പക്ഷെ ഇവിടെ പത്രോസ് പറയുന്നതായിട്ടുള്ള കാര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർണത്തെക്കാളും വിലയേറിയതായിട്ടുള്ള ആ ഒരു നശിച്ചു പോകത്തായിട്ടുള്ള സ്വർണത്തെക്കാളും വിലയേറിയതായിട്ടുള്ള രീതിയിലേക്ക് അവർ വളർന്നു വരും എന്നുള്ളതാണ്.
You know, Bible scholars tell us that the readers of 1 Peter were going through persecution. And so if you read through 1 Peter, you know that Peter talks about this persecution, and Peter talks about the sufferings of Jesus again and again.
ഈ ഒന്ന് പത്രോസ് വായിച്ചു കേൾക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു സമയത്താണ്. അവർ ദൈവത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പാട് അനുഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
When I was in high school, I read a book soon after I came to know the Lord, and that has affected me. The book's title was called Don't Waste Your Sorrows.
ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള ഒരു സമയത്ത് ഞാനൊരു പുസ്തകം വായിക്കുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു, നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്.
And the whole, you know, Paul Bilheimer, the author, he actually said, you know, when you're going through sorrows, when you're going through difficult times, those are some of the most precious times you can go through, because those are times where God is, as it said in 1 Peter, God is forming you through the fires of difficulty.
പോൾ ബിൽഹൈമർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ആ പുസ്തകത്തിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ പ്രയാസങ്ങളിൽ കൂടെ, നിങ്ങൾ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത്, ഇപ്പോൾ നമ്മൾ ഒന്ന് പത്രോസ് വായിച്ചപ്പോൾ നമ്മൾ കേട്ടതായിട്ടുള്ള ഒരു കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ആ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്താകുന്നു ദൈവം നമ്മളിലുള്ളിൽ വളരെ വിലയേറിയതായിട്ടുള്ള ചില കാര്യങ്ങളെ ഉളവാക്കുന്നത്. പക്ഷേ എന്താകുന്നു നമ്മളുടെ ഉള്ളിലേക്ക് ഒരു മനോഭാവം, നമ്മൾ ഒരിക്കലും പ്രയാസത്തിലൂടെ കൂടെ കടന്നു പോകരുത് എന്നാണ്.
You know, and that is because, you know, there has been different types of teachings which give people the impression that if you really follow God, you'll never go through problems, which is actually not biblical.
ഒരുപക്ഷെ ഞാൻ കരുതുന്നത് പലരും കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ എന്ന് പറയുന്നത്, നിങ്ങൾ യേശുവിനെ പിൻഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ആ ഒരു ടീച്ചിങ് ആ ഒരു പഠിപ്പിക്കലുകളിൽ നിന്നാകുന്നു ഇതെന്ന് ഞാൻ മനസ്സിലാക്കും.
You know, and people were prophesying left, right, center, but suddenly after COVID came, most of the prophecies have come to stop.
ഇടത്തും വലത്തും നടുവിലും നിന്ന് ആളുകൾ പല രീതിയിലും പ്രസംഗിക്കുന്നതും പ്രവചിക്കുന്നതുമായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോവിഡ് കാലഘട്ടം വന്നപ്പോഴത്തേക്കും ഈ പ്രവചനങ്ങളെല്ലാം കാണാതെയായി.
See, we need to get back to the word that honors God and that glorifies Jesus, our Lord.
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ദൈവവചനത്തിലേക്ക് തിരികെ വരണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരികെ വരേണ്ടതായിട്ടുണ്ട്.
You see, in 2 Timothy chapter 4, verse 3 and 4,
രണ്ട് തിമത്യോസിന്റെ അധ്യായത്തിൽ
നാലാം
അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ.
You see, in these verses, Apostle Paul says, a time will come when people will not want sound doctrine, but they will gather teachers who will tickle their ears.
ഈ വേദഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയം വരുന്നു, യഥാർത്ഥത്തിലുള്ള ഉപദേശങ്ങളെ കേൾക്കുവാൻ ആഗ്രഹിക്കാതെ അവരവരുടെ ചെവികളെ സുഖപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജനം മാറുന്നതായിട്ടുള്ള ഒരു സമയം വരുന്നു.
And next words, and they shall turn away from the truth and shall be and they shall start listening to fables. This is what the word of God is saying, and it's talking about teachers who teach in the church, because it's not talking about people outside, this is talking of people in the church who will teach fables, will kettukathakal, you know. And it's amazing.
ഈ നാലാം വാക്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ നമ്മൾ കാണുന്നത് അവർ സത്യത്തിൽ നിന്നും തിരിഞ്ഞ് ചില കഥകൾ, വെറും കെട്ടുകഥകൾ കേൾക്കുവാനായിട്ട് തിരിയുന്നതായിട്ട് നമ്മൾ ഈ വചനത്തിൽ കാണുന്നു. ഇത് ഒരിക്കലും ഒരു പുറത്തുള്ള അവിശ്വാസികളെ പറ്റിയിട്ടല്ല പറയുന്നത്, ഇത് സഭയിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വചനത്തിൽ പറയുന്നത്. ഇത് വിശ്വാസികളോട് സംസാരിക്കുന്ന ഒരു വാക്യമാണ്.
And then Paul tells Timothy later on, we won't turn there, but you continue in the work, you be strong in what God has called you.
പൗലോസ് ഇതിനുശേഷമുള്ള കാര്യങ്ങളിൽ പറയുന്നത്, തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ നീ ദൈവവചനത്തിൽ സ്ഥിരപ്പെടുക, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക.
Now I also want to mention to you two other men of God in the Old Testament.
പഴയ നിയമ കാലഘട്ടത്തിലെ രണ്ട് വ്യക്തികളെ കൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.
I'm not going to turn there.
ആ വേദഭാഗം നമ്മൾ നോക്കുകയില്ല.
Because it's a long passage.
കാരണം അത് വളരെ നീണ്ട ഒരു സന്ദേശമാണ്.
In 2 Chronicles chapter 18, we come across a prophet called Micaiah.
രണ്ട് ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൽ നമ്മൾ മൈക്കായ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ പറ്റിയിട്ട് കാണുന്നു.
The same story is there in 2 Kings also.
ഇതേ ഒരു കഥ തന്നെ രണ്ട് രാജാക്കന്മാർ പുസ്തകത്തിലും കാണാൻ സാധിക്കുന്നു.
And the king would call him and ask him to prophesy, and he will prophesy. When he prophesies, the king will persecute him.
അന്നത്തെ രാജാവ് ഈ പ്രവാചകനെ വിളിച്ചിട്ട് പ്രവചിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ പ്രവാചകൻ പ്രവചിച്ചു കഴിയുന്ന സമയത്ത് ഈ രാജാവ് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തും, അദ്ദേഹത്തിന് കഷ്ടമുണ്ടാക്കും.
Ahaz, the king, was a wicked man.
Ahaz എന്ന് പറയുന്ന രാജാവ് ഒരു വളരെ ദുഷ്ടതയായിട്ടുള്ള ഒരു രാജാവായിരുന്നു.
And when Micah spoke the word of the Lord, he didn't like it, and so he had other prophets who will speak what he wants to hear.
മൈക്കായ എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ രാജാവിന് കേൾക്കുവാൻ ഇഷ്ടമുള്ളതല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേറെ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു, അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവചിക്കുന്നതായിട്ടുള്ള പ്രവാചകന്മാർ ഉണ്ടായിരുന്നു.
And he did not want to hear what Micaiah said, and he heard what the other prophets who would tell him what he wanted to hear, and his life, he lost his life as a result.
ഈ രാജാവിന് മൈക്കേ എന്ന് പറയുന്ന പ്രവാചകൻ പ്രസംഗിക്കുന്നത് കേൾക്കണ്ടായിരുന്നു, പക്ഷെ മറ്റുള്ള അദ്ദേഹത്തിനെ സുഖപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നതായിട്ടുള്ള വ്യക്തികളിൽ നിന്നും അദ്ദേഹം കേൾക്കുകയും ഒടുവിൽ അവസാനം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടമാക്കുകയുണ്ടായി. യിരെമ്യ പ്രവാചകന്റെ കാലത്തിലും ഇതേ കാര്യം തന്നെ സംഭവിക്കുകയുണ്ടായി.
You can read Jeremiah 28 and 34 to 37 and 38, you know, where he tells the king, Egypt will not save you.
യിരെമ്യാവിന്റെ അധ്യായം 24, 34 to 37, 38 എന്നുള്ള വചനങ്ങൾ നിങ്ങൾക്ക് വായിക്കുവാനാകുന്നു. ആ സമയത്ത് യിരെമ്യാവ് രാജാവിന്റെ അടുത്ത് പറഞ്ഞത് ഇത് നിന്നെ രക്ഷിക്കുകയില്ല.
But the king wanted to hear comforting words, so he had prophets of his own who told him comforting words. Don't worry, everything is wonderful. You'll have blessing, blessing, blessing.
പക്ഷെ രാജാവിന്റെ സ്ഥലത്ത് രാജാവിന് നല്ല കാര്യങ്ങൾ പറയുവാനായിട്ടുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർ വന്ന് എപ്പോഴും രാജാവിന്റെ അടുത്ത് നന്മ മാത്രമേ വരികയുള്ളൂ, നന്മ മാത്രമേ വരികയുള്ളൂ എന്ന് പറയുന്നത് അതായിരുന്നു രാജാവിന് കേൾക്കുകയും ആഗ്രഹം.
And as a result, you know, the king lost his life. Even in that situation, that king also went into great problem. He was, you know, I mean, what Jeremiah said came to pass, but it was not comfortable.
അതുമുഖാന്തരം രാജാവിന് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ വളരെ വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുകയുണ്ടായി. യിരെമ്യാവ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, അത് പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ, അത് സംഭവിക്കുക തന്നെ ഉണ്ടായി.
Now I'm going to look at a book in the Bible which is going to give us a perspective about this, and the people in this book were also going through some difficulties.
ഞാനിപ്പോൾ ഒരു പുസ്തകമായ ദൈവവചനത്തിലുള്ള ഒരു പുസ്തകത്തെ നമ്മൾ നോക്കുവാൻ പോവുകയാണ്. ആ ഒരു ഇതിൽ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് നമ്മൾ എങ്ങനേതായിട്ടുള്ള ഒരു രീതിയിൽ ഇതിനെ നോക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്.
Now in this book the readers of this book were falling away from walking with Jesus because they were going back to Judaism and they were saying, oh, it is safer to go there and it's better and you know, let us go back, and people are falling away from the faith because of the difficult time.
ഈ പുസ്തകം എഴുതപ്പെട്ടത് വളരെ പ്രയാസങ്ങളിലൂടെ കൂടെ കടന്നുപോയ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആ സമൂഹം ഈ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് യേശുവിലുള്ള വിശ്വാസത്തെ വിട്ട് ആ ഒരു ദൈവവിശ്വാസത്തിൽ നിന്നും മാറി തിരികെ യഹൂദയിലേക്കും ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു സമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. ഇത് നമ്മൾ സംസാരിക്കുന്നത് എബ്രായ പുസ്തകത്തെ പറ്റിയിട്ടാണ്.
I'm not going to look at all these chapters or you know the whole book of Hebrews. We don't have time for that.
നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനങ്ങൾ മുഴുവനും നമ്മൾ നോക്കുകയില്ല, അതിനുള്ള ഒരു സമയമില്ല.
But we are going to look at certain verses in the book of Hebrews.
നമ്മൾ എബ്രായ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നു.
In the book of Hebrews, Jesus is presented as the better way. He is the way. And, you know, Jesus is exalted above everything else.
എബ്രായ പുസ്തകം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു ആകുന്നു നല്ല വഴി, യേശു ആണ് യഥാർത്ഥത്തിലുള്ള വഴി എന്നുള്ള രീതിയിൽ യേശുവിനെ ഉയർത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്.
He is better than the angels.
യേശുവിനെ പറ്റിയിട്ട് ദൂതന്മാരെക്കാട്ടിലും നല്ല രീതിയിലാണ് പറയുന്നത്, വലിയ രീതിയിലാണ് പറയുന്നത്. മോശയെക്കാട്ടിലും വലിയവൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏറ്റവും വലിയ പുരോഹിതൻ, മഹാപുരോഹിതൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
He has better sacrifices.
ഏറ്റവും വലിയ യാഗങ്ങൾ, മെച്ചമായിട്ടുള്ള യാഗങ്ങൾ ഉള്ള ആളെ പറ്റിയിട്ടാണ് പറയുന്നത്.
Now, through all of this, what we begin to see is our focus should be on Jesus and not go astray.
ഇതിൽ കൂടി എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ നോട്ടം യേശുവിലായിരിക്കണം. നമ്മൾ മറ്റുള്ളതിൽ നോക്കി സഞ്ചലപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുത്.
Now, I want us to look at a couple of verses in Hebrews. When talking about difficult times,
prayasa kalagattate patti samsaarikkunna samayathe ebrayar kezhuthiyathil chila vaakyangal nammalku onnu nokkam.
Now when you look at difficult times and difficult words, a response in difficult times, you may say, Pastor Jeffy, are you telling me that when difficult times come we should not speak words of comfort at all to anyone?
നമ്മൾ ഒരുപക്ഷെ പ്രയാസ കാലഘട്ടം എന്നുള്ളൊരു കാലഘട്ടത്തെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം, പാസ്റ്റർ നിങ്ങൾ പറയുന്നത് ഒരിക്കലും നമ്മൾ ആശ്വാസത്തിന്റെ വചനങ്ങൾ സംസാരിക്കരുത് എന്നാകുന്നു.
No, that's not what I'm saying.
ഒരിക്കലുമല്ല ഞാൻ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്.
When you go through the book of Hebrews, you find that in the first few chapters, the writer to the Hebrews is actually comforting them by telling them about Jesus, who understands the problems we are going through.
ഇമ്രാക്ക് എഴുതിയ പുസ്തകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം അധ്യായം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം അധ്യായം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയ സമയത്ത് അതിനെപ്പറ്റി ആ ഒരു കാര്യത്തിൽ വിവരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദൈവം യേശു ക്രിസ്തു നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങളെ പറ്റിയിട്ട് തീർച്ചയായിട്ടും അറിയുന്നു എന്നതിനെ പറ്റിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്.
He became like us in every way that he may understand us. And he knows what we are going through when we go through difficulties.
യേശു നമ്മളെ പോലെ ആയി എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങളെ പറ്റി മനസ്സിലാക്കുവാനും ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു അതിലൂടെ എല്ലാം അത് മനസ്സിലാക്കുവാനും യേശു അനുഭവിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നു.
I'm not going through all the verses in chapter 1 to 4, 1 to 5.
ആ ചാപ്റ്ററിൽ ആ അധ്യായത്തിലുള്ള ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എല്ലാ വചനത്തിലൂടെ ഞാൻ പോകുന്നില്ല.
Chapter 1 to 5, I'm not looking at all the verses. അധ്യായങ്ങൾ 1 മുതൽ 5
വരെ. അഞ്ചാം അധ്യായം വരെയുള്ളതിലുള്ള എല്ലാ വചനങ്ങളും ഞാൻ നോക്കുന്നില്ല.
But just couple of, I mean, just giving you a couple of thoughts.
അതിലെ ചില ചിന്തകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു കൊള്ളട്ടെ.
So to people who are going through difficulties, he says, what you're going through, God understands. And to understand what we go through, Jesus became a man so that he can sympathize with us and become a high priest who understands what you're going through. So God understands what you're going through. There is a place for comfort. There's a place for strengthening. There's a place for, you know, encouragement.
യേശു നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള നമ്മൾ കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു പോകുന്നതായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ യേശു മനുഷ്യനായിട്ട് അതിലൂടെ കടന്നു പോയത് കൊണ്ടും നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു അത് മനസ്സിലാക്കുവാനും അതിനു വേണ്ടിയിട്ട് നമ്മളോടൊപ്പം തന്നെ സഹതപിക്കുവാനും നമ്മൾ ആകുന്ന സാഹചര്യം മനസ്സിലാക്കുവാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം യേശുവിന് കഴിയും എന്നതിനെ പറ്റി നമ്മൾ ഇവിടെ കാണുന്നു.
And then in chapter 4 at the end it says, And so if you're still having difficulties, because we are going through difficult times, let's go to his throne of grace that we may receive help and receive mercy in a time of need. Chapter 4, verse 15, 16.
എബ്രായർക്ക് എഴുതിയ പുസ്തകം നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പ്രയാസങ്ങൾ നമ്മൾ ഒരുപാട് പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരുണ ലഭിക്കാനും തത്സമയത്തിനും സഹായത്തിനും നമുക്ക് ദൈവത്തിന്റെ കൃപാസനത്തോടെ ധൈര്യത്തോടെ ചെല്ലുവാൻ അതിനെ പറ്റിയിട്ട് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നു.
So we see our God is so kind and so merciful and so helpful. When any one of us is going through any problem, he gives us a way out of it and he gives us mercy and grace through to come through that situation.
ദൈവം കരുണ നിറഞ്ഞ ദൈവമാകുന്നു. ഏത് ഒരു വ്യക്തിയെങ്കിലും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തും ദൈവം വളരെയധികം കരുണയുള്ളതായതുകൊണ്ട് നമ്മൾക്ക് വേണ്ടുന്ന കൃപയും നമുക്ക് വേണ്ടുന്ന ശക്തിയും ദൈവം തരികയും അത് ആ ഒരു പ്രയാസത്തിൽ കൂടെ നമ്മൾ അതിൽ ജയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും.
All of us need the mercy and grace of God. I have run to him so many times during these times and right through my life, and all of us have done it. And that is a privilege, that's an access God has given us for continuously to go to through our life.
നമ്മൾക്ക് ഓരോരുത്തരും ദൈവത്തിന്റെ കരുണയും കൃപയും വേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലും വളരെ പ്രയാസങ്ങൾ കൂടെ ആകുമ്പോഴും ഞാൻ എപ്പോഴും ആ ഒരു ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഇടയായിട്ടുണ്ട്. നമ്മൾക്ക് ഓരോരുത്തരും ദൈവത്തിന്റെ ആ കരുണയും കൃപയും വേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് ആ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ ചെല്ലുവാൻ സാധിക്കും. ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ തീർച്ചയായും സഹായിക്കുകയും ചെയ്യും.
Now, here is where I want you to think now for a minute.
ഇവിടെ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Because God is merciful and because God is kind, and because he's always encouraging us, is that all that God wants us to have in our mind? That God is with me, that God is with me in my difficulty?
ദൈവം കരുണയും ദയയും നിറഞ്ഞ ദൈവമാകുന്നു. ദൈവം നമ്മളുടെ പ്രയാസങ്ങളിൽ കൂടെ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ ചിന്തിക്കുവാനായിട്ട് നിങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് തന്നെയാണോ നമ്മൾ ഏത് പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്?
Is that the only thought we need to keep in our mind? Don't worry, whatever I'm going through, God is with me, and that's enough. So I can just rest. I don't need to I don't need to be worried. I just need to just rest.
നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഞാൻ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോയാലും കുഴപ്പമൊന്നുമില്ല, ദൈവം എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും കുഴപ്പമൊന്നുമില്ലാതെ വിശ്രമിക്കാം, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്ത തന്നെയാണോ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്?
Don't tell me any hard words, don't tell me any challenging things, because I'm called to rest and I'm resting.
പ്രയാസമുള്ള കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് സംസാരിക്കരുത്, അത് ഏറ്റെടുക്കാനൊന്നും എനിക്ക് സാധിക്കുകയില്ല, കാരണം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എപ്പോഴും വിശ്രമിക്കാനാണ്, അതുകൊണ്ട് ഞാൻ വിശ്രമിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ.
This is where we need to continue reading the book.
ഇവിടെയാണ് ദൈവപുസ്തകം, ദൈവവചനം നമ്മൾ തുടർന്നും വായിക്കേണ്ടതായിട്ടുള്ളത്.
When you read through chapter 5, you find that Jesus himself went through terrible difficult times.
എബ്രായർക്കെഴുതിയ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു തന്നെ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച ആ ഒരു പ്രയാസമായ ഒരു വഴിയിലൂടെയാണ് കടന്നുപോയത്.
And it says in from verse 7 to 10 how he cried out to God. We don't look at that now. How he cried out to God during his difficult times.
അഞ്ചാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വചനം ഇപ്പോൾ നോക്കുന്നില്ല, പക്ഷെ യേശു ദൈവത്തോട് എങ്ങനെ നിലവിളിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ആ വാക്യങ്ങളിൽ പറയുന്നു.
And how God heard him when he cried out to him. It was not easy.
യേശു ആ നിലവിളിച്ച സമയത്ത് ദൈവം അത് കേട്ടു എന്നതിനെ പറ്റിയിട്ടും പറയുന്നു, അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു.
And then from verse 11 onwards in chapter 5 it says, now we want to tell you much more about Jesus, but we cannot, because you still haven't grown.
11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുത്തുകാരൻ പറയുന്നു, യേശുവിനെ പറ്റിയിട്ട് ഇനിയും അധികം കാര്യങ്ങൾ പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ അത് പറയുന്നില്ല, കാരണം നിങ്ങൾ അത് കേൾക്കുവാൻ വേണ്ടി വളർന്നിട്ടില്ല.
And then he talks about, you know, you should have been teachers, but you are still needing milk in verse 12.
12 വാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം അനുസരിച്ച് നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആകേണ്ടതായിരുന്നു, പക്ഷേ എങ്കിലും ഇപ്പോഴും നിങ്ങൾ പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഇവിടെ എഴുത്തുകാരൻ എന്താകുന്നു പറയുന്നത്?
യു ആർ ഗോയിങ് ത്രൂ ഡിഫിക്കൽട്ട് ടൈം.
നിങ്ങൾ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു.
And God understands what you're going through.
ദൈവം നിങ്ങൾ കടന്നുപോകുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കുന്നു.
And Jesus wanted to understand this. Jesus wanted to sympathize with you. Jesus wanted to be the perfect high priest. So he became a man and lived among us, went through every temptation, every experience that you and I are going through, even in a time like this.
അതുകൊണ്ട് തന്നെ യേശു ഭൂമിയിലേക്ക് കടന്നു വരികയും ഒരു മനുഷ്യനായിട്ട് ജീവിക്കുകയും ചെയ്തു, നമ്മളോട് കൂടെ തന്നെ സഹതപിക്കുവാനും ആ ഒരു രീതിയിലെല്ലാം പ്രയാസങ്ങളോട് കടന്നു പോവുകയും ഇപ്പോൾ ഒരു മഹാപുരോഹിതനായി നമ്മൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പക്ഷപാതം ചെയ്യുവാനായിട്ടും യേശു ഉണ്ട്.
But the problem is, some of us can just remain in that give me, give me, give me elementary childlike state, childish state.
പക്ഷെ ഒരു പ്രശ്നം എന്നുള്ളത് നമ്മളിൽ പലരും ശിശുക്കളെ പോലെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ തരണം തരണം, ഇത് മതി അത് തരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോഴും ആയിരിക്കുന്നു.
So the epistle is going on to challenge us, grow up. You know, when you're going through difficult times, start to receive solid food.
ഇവിടെ ഈ ലേഖനം തുടർന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാകുന്നു എങ്കിൽ നമ്മൾ കട്ടിയായുള്ള ആഹാരം കഴിക്കുവാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കുന്നതുണ്ട്.
So verse 13 and 14, if you can put that up, John. You know, 13 and 14 is actually talking about a very important principle. And it says that if you are only taking milk, you are not, you know, used to taking word of righteousness. You are not willing to take solid food. And even though you're going through difficult times, you have to learn to move on.
13ഉം 14ഉം വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാതെ പാല് കുടിക്കുന്നവരെ പോലെ ശിശുക്കളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കട്ടിയായുള്ള ആഹാരം കഴിച്ച് മുൻപോട്ട് പോകണം.
You see, a child is given milk because he is a young child and he is always given encouraging words and cared for and protected and all that. But once you become mature, you have to take on the responsibility. You have to become, you know, you have to say, hey, in this time, I want to hear the full counsel of God. I'm just not interested in comfort. I'm interested in moving on to receive the solid food that God wants me to receive.
നമ്മൾ ശിശുവായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ശിശുക്കൾക്ക് പാല് കൊടുക്കാറുണ്ട്. അവർക്ക് അല്ലെങ്കിൽ ശിശുവായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും വചനങ്ങളും അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള രീതിയിലേക്കും വരും. പക്ഷെ നമ്മൾ മുതിർന്നൊരു രീതിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ നമ്മളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്.
And verse 14 says, solid food is for the mature who through practice have trained their senses to discern good and evil.
14th വാക്യത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയായുള്ള ആഹാരം കൊടുക്കുന്നത് തന്നെ വളർന്നു വന്നിട്ടുള്ള നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ട് വളർന്നു വന്നിട്ടുള്ള ആ ഒരു പക്വത എത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്.
And so it is why is the writer saying this?
എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ ഇവിടെ ഇങ്ങനെ പറയുന്നത്?
See, the people are going through difficulties, and that is true, and we need help, and God gives us help. We need to receive grace and help. God will give us grace and help. But at the same time, there's a challenge before us to move on and beginning to receive, you know, to grow so that we may actually begin to take on the plans and purpose of God even when we're going through difficult times.
ഇവിടെ എഴുത്തുകാരൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുന്നതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളും ആ ഒരു രീതിയിലേക്ക് വളർന്നു വരുന്നതായിട്ടുണ്ട്. നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ളതല്ല. നമ്മൾ അതിന്റെ കാര്യങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്.
Therefore, in chapter 6, the next verse, he says, therefore, let us leave these elementary things and move on to maturity.
ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് നമ്മൾ ആ ഒരു മുതിർന്ന സ്ഥാനത്തേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു.
Okay, and then you know, there are so many chapters. I'm going to skip many of that. And then we come to chapter 12, you know, where the writer says, therefore, looking to Jesus, because of all these heroes of faith, let's look to Jesus and run this race that is before us with perseverance.
ഒരുപാട് അധ്യായങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിലൂടെയും കടന്നു പോകുന്നില്ല. 12th അധ്യായം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല വിശ്വാസ വീരന്മാരെ കുറിച്ച് അവിടെ പറയുകയുണ്ടായി. പക്ഷെ ഒടുവിൽ അവസാനം പറയുന്നതായിട്ടുള്ള കാര്യം നമ്മൾ യേശുവിലേക്ക് നമ്മളുടെ കണ്ണ് ഉയർത്തുക, യേശുവിലേക്ക് നോക്കി നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
And then he goes on to talk about discipline. That's very interesting. You see, when you're going through these tough times, he's talking to people who are going through fear, falling away, who are going through difficult times. And then he says, through these times, God is also training us, disciplining us, discipling us, doing a lot of things in our lives. And don't run away from it. Accept it. Receive it as you would receive it from your earthly father.
ഇതിനു ശേഷമുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശിക്ഷണത്തെ പറ്റിയിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഉള്ള ആളുകളെ പറ്റിയിട്ട്, അവരുടെ ഭയത്തെ പറ്റിയിട്ട്, അവർ വിശ്വാസത്തെ തിരിച്ചു ഓടുന്നതിനെ പറ്റിയിട്ട്, അവരുടെ പ്രയാസങ്ങളുള്ള സാഹചര്യങ്ങൾ കൂടി, ഇതിൽ എല്ലാത്തിൽ കൂടിയും കടന്നു പോകുമ്പോൾ അത് വിട്ടുകൊടുക്കരുത്. അതിലേന്നും എല്ലാം വിട്ടുകൊടുക്കാതെ ദൈവത്തിലേക്ക് ആശ്രയിച്ച് ദൈവത്തിൽ മുൻപോട്ട് പോകുവാനും നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള ലോകത്തിലുള്ള പിതാക്കന്മാർ നമ്മളെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാതെ അനുസരണമുള്ളവരായിട്ട് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ നമ്മുടെ സ്വർഗീയമായ പിതാവ് നമുക്ക് കാര്യങ്ങൾ നമ്മളെ സഹായിക്കുമ്പോൾ അതിൽ ഈ നമ്മൾ പ്രയാസത്തിൽ കൂടിയാണെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടുകൾ കൂടിയാണെങ്കിലും അതിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ അതിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്.
Because God is forming Jesus in us. God is wanting to fulfill his purposes through us.
കാരണം എന്തെന്നാൽ ദൈവം യേശു ക്രിസ്തുവിനെ നമ്മളിൽ ഉരുവാക്കുകയാണ്. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ നമ്മളിലൂടെ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിന് തയ്യാറാകേണ്ടതായിട്ടുണ്ട്.
See, these days I have been reading, I've been hearing messages, and some of the messages I've heard has been from Puritan fathers. Puritan fathers are people who led a godly movement in England around 2.5 centuries back, 2 centuries back.
ഈ ദിവസങ്ങളിൽ ഞാൻ പല പുസ്തകങ്ങൾ വായിക്കുകയും എല്ലാം ഉണ്ടായി. ആ കൂട്ടത്തിൽ പുരിത്യൻ പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇംഗ്ലണ്ടില് ഉള്ള കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറെ പുരോഹിതന്മാരെ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായി.
When the church was going through difficult times, God raised up a group of people who would speak the truth, hard truth, not easy, real difficult truth, and they brought people back to God in England.
17, 18, 19 centuries സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഇടയിൽ ചില പുരോഹിതന്മാർ എഴുന്നേറ്റിട്ട് വളരെ കട്ടിയായിട്ടുള്ള സത്യങ്ങൾ അറിയിക്കുകയും അവയെ ജനത്തിന് അത് മനസ്സിലാക്കി കൊടുക്കുകയും പഠിപ്പിക്കുകയും അവരെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായി.
I was hearing a YouTube message by a man called Jonathan Edwards, who was actually in America, but wow, I heard the message and I said, wow, we never hear tough, hard words like this nowadays.
ഈയിടെ ഞാനൊരു യൂട്യൂബിലെ ഒരു വീഡിയോ കാണുകയുണ്ടായി. ജോനത്തൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു ദൈവദാസൻ ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കുന്നതും വളരെ കട്ടിയായിട്ടുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നതും ഞാൻ യഥാർത്ഥത്തിൽ അതിശയിച്ചു പോയി. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്തിൽ നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള വാക്യങ്ങൾ ആരും പ്രസംഗിക്കുന്നത് കേൾക്കത്തില്ല.
Very few people who speak words like this nowadays.
വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇതുപോലുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ പ്രസംഗിക്കുന്നുള്ളൂ.
I guess the same words in chapter 5 of Hebrews, we are so used to milk, we are not used to solid food.
ഞാൻ കരുതുന്നത് എബ്രായർ ഗ്രന്ഥത്തിലെ 5-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ എപ്പോഴും പാല് കുടിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരിക്കലും കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
There are men of God even today, one of the words, names that comes to me is Paul Washer, who speaks words which, you know, it's not very easy. It's not easy to receive, but he speaks the truth. And when he speaks, you know that, wow, this man really caught the heart of God.
ഇന്നുള്ള പല ചില ആളുകളിൽ ഒരു വ്യക്തിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നത് പോൾ വാഷർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് എളുപ്പത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് അത്. പക്ഷേ ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തിൽ ഇത്രയും സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ചില ആളുകളെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ.
ഇൻ എവറി ലാംഗ്വേജ്, ഇൻ എവറി കൺട്രി, ഇൻ എവറി ഏരിയ, there will be some people whom God is raising up like this.
എല്ലാ രാജ്യത്തിലും എല്ലാ ഭാഷകളിലും എല്ലാ സംസ്കാരങ്ങളിലും ചില ആളുകളെ മാത്രം ദൈവം ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്.
I may not know all of them, you may not know all of them, but there are men and women of God who God is raising, who is calling us to return to the word of God and to the glory of God.
ഒരുപക്ഷേ എല്ലാരെയും എനിക്കും അറിയത്തില്ല, ഒരുപക്ഷേ എല്ലാരെയും നിങ്ങൾക്കും അറിയുന്നുണ്ടാവത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ടുള്ള ആളുകളെ ദൈവം ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യുന്നുണ്ട്.
In our Sunday school, our children are studying, the seniors are studying what Martin Luther.
നമ്മളുടെ സൺഡേ സ്കൂളിൽ നമ്മളുടെ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ മാർട്ടിൻ ലൂതറിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്.
Why do we study about him?
എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി പഠിക്കുന്നത്?
Because he was willing to stand up and speak the truth. Even when people were not willing to accept it and point the church back to God.
Adeham tigachum satyamayittulla karyangal samsarikkukondayi sabaye aa samsarikkaattulla karyangalum adeham tigachum satyamayittulladum devathilekku janathe kondu varunna reethiyilum samsarikkukondayi.
He was not perfect, but he spoke certain things that brought us back to God. Certain foundation.
അതെ, അദ്ദേഹം തികഞ്ഞൊരു മനുഷ്യനല്ലായിരുന്നു, പക്ഷെ ചില അടിസ്ഥാനങ്ങൾ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി, അത് ജനത്തെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന രീതിയിലുള്ളതായിരുന്നു.
And so when you hear certain words, even from this church or from other men of God, sometimes it may, you know, it may be hard, but sometimes hard words are needed to point us back to God.
ഒരുപക്ഷെ നിങ്ങൾ പല സന്ദേശങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ സഭയിൽ നിന്നോ മറ്റുള്ള ദൈവദാസന്മാരിൽ നിന്നോ കേൾക്കുന്നതായിട്ടുള്ള ഒരു സമയത്ത് ചില സന്ദേശങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് വളരെ കട്ടിയുള്ളതായിട്ടും തോന്നാറുണ്ട്, നമുക്ക് അത് മനസ്സിലാകാത്ത രീതിയിലുള്ളതും ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ആ ചില സന്ദേശങ്ങളാണ് നമ്മൾ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായിട്ടുള്ളത്.
As we move on, we need to take responsibility, accept the hard times, persevere in them and grow in our lives to glorify Jesus.
നമ്മൾ ഈ പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദൈവത്തിലേക്ക് തിരിയുവാനും ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ മുൻപോട്ട് പോകണം, അതിലൂടെ സഹിഷ്ണുതയോടെ മുൻപോട്ട് പോവുകയും.
If we continue only with easy things and always want comfort and strength, oh, don't worry, Jeffy, it's okay, I am with you, I am praying. If we always want that, then we may not grow. We may survive, but we won't grow.
ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ടും കേൾക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുഴപ്പമില്ല, എല്ലാം ശരിയാകും, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ളതും നമുക്ക് ശക്തി തരുന്നതായിട്ടുള്ള വാക്യങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അതിലൂടെ ജീവിച്ചു പോകും, പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ വളരുകയില്ല.
പോൾ while in prison writes in Philippians chapter 3, I mean he's in the prison but he says I want to take hold of all for which God has taken a hold of me. I mean Paul, you're in prison. How can you take hold of everything, you know, that God has taken hold of you for? That was his attitude, and that needs to become our attitude.
ഫിലിപ്പിയർ എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയുണ്ടായി, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതിലെല്ലാം എത്തിപ്പിടിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം ദൈവം എന്നെ എത്തിപ്പിടിച്ചത് കൊണ്ട്. അതേ ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൗലോസ് ആ സമയത്ത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, എങ്കിലും പൗലോസ് പറയുന്നതായിട്ടുള്ള കാര്യം എനിക്ക് ദൈവത്തിന്റെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്.
Do not misunderstand me. I'm not saying that every one of us need to, you know, become missionaries or pastors or preachers. That's not the whole point of this message. I'm saying all of us need to be faithful in the calling God has called you to be.
നിങ്ങൾ ആരും ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങളെ എല്ലാവരും സുവിശേഷ വേലക്കാരും പാസ്റ്റർമാരും പ്രവചകന്മാരും ആകണം എന്നുള്ളത് ഒരിക്കലും അല്ല, അതിനെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യം, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണല്ലോ, നിങ്ങൾ ഏത് മേഖലകളിലാണല്ലോ, ആ മേഖലകളിൽ നിങ്ങൾ വിശ്വസ്തരായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിനെ
പറ്റിയിട്ടാണ്. There are frontline workers, and these may be the people in our present mission field or in the churches who are standing and meeting other people. There are frontline workers. There are soldiers who are fighting the battle.
ഇതൊരു ഉദാഹരണത്തിൽ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർമി, ഒരു സൈന്യത്തിന്റെ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരാകുന്നു എപ്പോഴും മുൻനിരയിൽ നിന്നും യുദ്ധം ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്.
But they are not the only ones who are fighting.
പക്ഷെ അവർ മാത്രമല്ല അവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്.
There are people who are supply lines. They are also fighting. Without them the fight can't go on.
അവർക്ക് സപ്ലൈ ചെയ്യുന്നു, അവർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഒരു വിഭാഗമുണ്ട്.
അവരെല്ലാം
അവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് അതിനുവേണ്ടിട്ടൊരു വിഭാഗമുണ്ട്, അവരും പ്രധാനമായിട്ടുള്ള ആളുകളാണ്.
There's a manufacturing department behind who makes all the material, the ammunition and the guns and whatever else they need and sends it forward. They're also part of the army. They're also actively fighting.
വേറൊരു വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, അവരും യഥാർത്ഥത്തിൽ വളരെ മുൻനിരയിൽ തന്നെയാണ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അവർ യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്.
പ്ലാനിംഗ്
കാര്യങ്ങൾ ചിന്തിക്കുവാനും അത് തയ്യാറാക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്.
അഡ്മിനിസ്ട്രേഷൻ who are making sure everything is in the right place.
എല്ലാ കാര്യങ്ങളും ശരിയായ ക്രമത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കുവാനായിട്ടും ഒരു വിഭാഗം ആളുകളുണ്ട്.
strategic leadership who are planning behind the scenes, seeing the full picture. How, what should we do? Where should this move? Where should that move? Their strategic leadership.
തന്ത്രപരമായ നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികളുണ്ട്. എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളതെല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്.
Let me tell you, there are many, many more in the army. I've just said a few, and all of them are part of the army and part of the battle.
ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ, ഇതുപോലെ പല പല വിഭാഗങ്ങളിൽ പല പല വ്യക്തികൾ ഒരു സൈന്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു സൈന്യത്തിന്റെ ഭാഗമാണ്. ഇവരെല്ലാവരും ഒരു യുദ്ധം നേരിടുകയാണ്.
Let me quickly close this morning.
ഞാൻ വേഗത്തിൽ അവസാനിപ്പിച്ചു കൊള്ളട്ടെ ഈ രാവിലെ.
First of all, what should our response be?
ഒന്നാമതായിട്ട് നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും?
Be willing to say, Lord, I desire to grow. Show me what growth means for me. That should be a prayer. Change my attitude about Christian life.
ഒന്നാമതായിട്ട് നമ്മൾ വളരുവാനായിട്ട് ആഗ്രഹിക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ മനോഭാവത്തെ മാറ്റണമേ, എനിക്ക് വളരുവാനായിട്ടുള്ള രീതിയിലേക്ക് മാറ്റണമേ, ക്രിസ്തീയ ജീവിതത്തിലേക്ക് എങ്ങനെ വളരണം എന്നുള്ളത് അത് മനസ്സിലാക്കി തരുവാനായിട്ട് ദൈവവുമായിട്ട് പ്രാർത്ഥിക്കണം.
Secondly, I'll ask each one of you to be willing to open up to people who can talk into your life. Constructive, helpful criticism. This is almost like spiritual checkup, like medical checkup, spiritual checkups.
രണ്ടാമതായിട്ട് ഞാൻ പറയുന്നതായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് കറക്റ്റായിട്ടും വ്യക്തിപരമായിട്ട് അറിയാവുന്നതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുന്നത് പോലെ തന്നെ നമ്മളുടെ ആത്മീയമായിട്ടുള്ള ചെക്കപ്പുകളും നമ്മൾ നടത്തുന്നതായിട്ടുണ്ട്. അവർ നമ്മളെ ഒരുപക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിലും അത് അവരോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്.
Make a checklist. Thirdly, make a checklist of where you need to grow, how you can grow in your relationship with Jesus. And for every issue that you need, set aside time and deal with it.
മൂന്നാമതായിട്ട് ഒരു കാര്യം, നിങ്ങൾ ഒരു ചെക്ക്ലിസ്റ്റ് പോലെ നിങ്ങൾ ഒരു എഴുത്ത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ തയ്യാറാകേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എഴുതണം. യേശുവിനോട് എങ്ങനെ അടുത്ത് വളരുവാൻ സാധിക്കും, അതിനെങ്ങനെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ വ്യക്തിപരമായിട്ടും നിങ്ങൾ എഴുതിയെടുക്കണം.
This is not reforming your life. This is not becoming a better person. This is all about Jesus living in us and our lives becoming something that glorifies His name. The Spirit of the Lord living in us and taking hold of all that Spirit wants you to take hold of.
ഇത് നിങ്ങളെ ഒരു നല്ലൊരു വ്യക്തിയാക്കാനും നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ ആക്കുവാനും എന്നുള്ളതല്ല. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടും പ്രധാനമായിട്ടുള്ള കാര്യം യേശു നമ്മളിൽ വളരണം എന്നുള്ളതും യേശുവിന്റെ ആത്മാവ് നമ്മളെ നയിക്കണമെന്നുള്ളതും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ അതിനെ എത്തിപ്പിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതാൻ ചെയ്യേണ്ടത്.
Another thing I would say is check your decision making. Sit down as a family and talk to one another and say, how do we make our decisions? Is our decision, is it according to the word of God or is it based on expectation of people, family, society, other world? What is the foundation, the basis on which I make my decisions?
നാലാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുടുംബപരമായിട്ടും നമ്മൾ വ്യക്തിപരമായിട്ടും നമ്മൾ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാനുണ്ട്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമായിട്ടും ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരമാകുന്നുവോ അതോ നമ്മളുടെ കുടുംബം, നമ്മളുടെ സമൂഹം എന്നതിനെ പറ്റിയിട്ടുള്ള രീതിയിലാണോ മുമ്പോട്ട് പോകുന്നത്.
Lastly, I would say, do we live for God's kingdom or for ourselves? Is Jesus the one whom we want to please or myself?
അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ, നമ്മൾ ജീവിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാകുന്നുവോ അതോ നമുക്ക് വേണ്ടിയിട്ടാകുന്നുവോ? നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ യേശു ആണോ ഉയർത്തപ്പെടുന്നത് അതോ നമ്മളാണോ?
Can you please put on Hebrews 10:24? In Hebrews 10:24, we have an encouragement that says we need to try and spur on one another to good works. Hebrews 10:24.
ഇബ്രായർ 10ന്റെ 24ൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ
24 and 25 മലയാളത്തിൽ
നമ്മൾ മറ്റുള്ളവരെ സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും എപ്പോഴും പ്രബോധിപ്പിക്കണം എന്നാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്.
So let us be people who are you know encouraging one another and growing together, that through this difficult time we will not just thinking in terms of just surviving, but we are saying I want to grow to maturity, I want to not miss out on anything God has in store for me, I want to be refined through this fire that I will bring glory to God.
ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് അന്യോന്യം സഹായിക്കുവാനും അന്യോന്യം പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് വളരുവാനായിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ദൈവവുമായിട്ടുള്ള വളർച്ചയിൽ നമ്മൾ മുന്നോട്ട് പോകണം, ദൈവനാമോഹത്വത്തിനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അന്യോന്യം മുൻപോട്ട് പോകാം.
So let us be people who will respond in a godly way during these difficult times.
ഈ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ രീതിയിലുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു മനോഭാവത്തിൽ പ്രതികരിക്കുന്ന വ്യക്തികളായിട്ട് മാറാം.
God bless you. Let's pray.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.
Father, we want to thank you that you so love us and your love is simply amazingly poured out into our lives.
പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം വളരെ അധികം ഞങ്ങളുടെ ജീവിതങ്ങളിൽ പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു.
And so when we're going through these tough and difficult times,
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രയാസകരമായിട്ടുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ,
Thank you Lord that you are willing to encourage us, strengthen us and comfort us in this time.
ഞങ്ങളെ ഈ ഒരു സാഹചര്യത്തിലൂടെ അങ്ങ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട്, ഞങ്ങൾക്ക് ആശ്വാസം തരുന്നതിനായിട്ട്, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു.
But thank you Lord that you also show us through your scripture that you want us to grow and not remain where we are.
അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ കാണിച്ചു തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കുവാനല്ല അങ്ങ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ വളരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
And so put strength into us that we may truly stand and we may grow and we may fulfill your plans and purposes for us.
അതുകൊണ്ട് തന്നെ ഞങ്ങളിലേക്ക് ശക്തി പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ അങ്ങയുടെ പദ്ധതികളെ നിറവേറ്റുവാനുള്ള ശക്തി ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
Help us not to run after words that are pleasing to us, words that are not what you actually say, but help us to receive the solid food of the word of God, which may not be easy, but help us to receive them.
ഞങ്ങൾക്ക് രസം തരുന്നതായിട്ടുള്ള, ഞങ്ങൾക്ക് സുഖം തരുന്നതായിട്ടുള്ള വാക്കുകൾ കേട്ട് അതിന്റെ പുറകെ പോകുവാനല്ല ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങേക്ക് പ്രസാദകരമായിട്ടുള്ള വചനങ്ങൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കി അത് ബുദ്ധിമുട്ടാണെങ്കിലും അത് ചെയ്യുവാൻ ഞങ്ങളോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
And through it all we want to glorify your name.
ഇതിലെല്ലാം അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
In Jesus precious name we pray.
യേശുവിന്റെ വിലയേറിയ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Amen.